നമ്മൾ 90-ാമത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത് മോശ എഴുതിയ ഒരേ ഒരു സങ്കീർത്തനം. മോശ ഇസ്രായേൽ മക്കളെ വിടുവിച്ചുകൊണ്ട് വന്ന മോശ ആകെപ്പാടെ ഒരൊറ്റ സങ്കീർത്തനമേ എഴുതിയത്. ഈ 90-ാമത്തെ സങ്കീർത്തനം എഴുതിയത് തന്റെ സ്വന്തം സഹോദരൻ അഹരോൻ മരിക്കുന്ന ഒരു രംഗത്തിൽ ഒരു മരണത്തോടുള്ള ബന്ധത്തിലാണ് ആ 90-ാം സങ്കീർത്തനം എഴുതിയത്. ആ 90-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ മരണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ മോശ എഴുതുമ്പോൾ തന്റെ മനസ്സിന് ജീവിതത്തിന്റെ നിസ്സാരതയും ദൈവത്തിന്റെ നിത്യതയും ഒക്കെ തന്റെ മനസ്സിലുണ്ട്. തനിക്ക് മരിച്ചു കിടക്കുന്ന അഹരോനെ ഓർക്കുമ്പോൾ പല ഓർമ്മകളും തന്റെ മനസ്സിലുണ്ട്. അവരൊന്നിച്ച് ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടുവന്നത് അഹരോൻ അത്രത്തോളം ദൈവത്തിനൊരു വലിയ ഉറപ്പുള്ള ആളൊന്നും ഉണ്ടായിരുന്നു. ചേട്ടനായിരുന്നു, പക്ഷെ അനിയനായ മോശയായിരുന്നു ദൈവത്തോട് മുഖാമുഖം സംസാരിക്കുകയും ദൈവത്തിന്റെ നേരിട്ട് ആ ഒരു ഉറപ്പുള്ള ആള് മോശയായിരുന്നു. അതുകൊണ്ട് ഈ അഹരോന് പല കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ കുഴപ്പങ്ങളിലൊക്കെ മോശ അഹരോനോട് ഗൗരവമായിട്ട് പറയേണ്ടടുത്ത് ഗൗരവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചേട്ടനാണെങ്കിലും അനിയൻ പറയുന്നത് കേൾക്കും. ഒരു ദൈവപുരുഷൻ മോശയാണെന്നുള്ള ബോധ്യം അഹരോൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഈ തന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ മോശയ്ക്ക് ഒട്ടേറെ ഓർമ്മകൾ ഉണ്ടാവും. ആ ഓർമ്മകളെയൊക്കെ തുടർന്ന് താൻ ഒരു സങ്കീർത്തനം ഉപയോഗിച്ചു. അതാണ് 90-ാമത്തെ സങ്കീർത്തനം. കണ്ടോ, അവിടെ തുടങ്ങുന്നത് തന്നെ നീ തലമുറ തലമുറയായി ജനറേഷൻ ജനറേഷൻ ഒരു തലമുറ വരുന്നു, ഒരു തലമുറ പോകുന്നു, പുതിയൊരു തലമുറ വരുന്നു, ആ തലമുറ പോകുന്നു. തലമുറകളുടെ കഥയാണ് മനുഷ്യന്റെ കഥ. ഈ തലമുറകൾ ഇങ്ങനെ തുടങ്ങുക, നിങ്ങൾ തന്നെ ഓർക്കുക. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു കൊച്ചൊരു വള്ളിലിക്കറൊക്കെ ഇട്ട് ഒരു സൈക്കിൾ കാർഡ് ഒക്കെ ഉരുത്തിക്കൊണ്ട് നാട്ടിൽ ഗ്രാമപ്രദേശത്തെ നാട്ടിൻപാതയിലൂടെ ഇങ്ങനെ ഓടി പോയിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭമൊക്കെ എനിക്ക് ഓർത്തു. എത്ര വേഗം ഒരു തലമുറ ഇപ്പോ പോകുന്നു. എന്റെ മക്കൾ വരുന്നു, അവരെ തുടർന്ന് അവരുടെ മക്കൾ വരുന്നു. ഒരു തലമുറ വരുന്നു, മറ്റൊരു തലമുറ വരുന്നു, അതിനെ ടേക്ക് ഓവർ ചെയ്യും. ഇതാ മോശ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മോശയ്ക്ക് കേവലം അഹരോനെ കുറിച്ച് മാത്രമുള്ള ഓർമ്മകളല്ല ഉള്ളത്. 600,000 പുരുഷന്മാർ, ഏതാണ്ട് 600,000 തന്നെ സ്ത്രീകൾ, അപ്പൊ ഏതാണ്ട് 1,200,000 പേർ, അവരുടെ കുഞ്ഞുങ്ങള് ഏതാണ്ടൊരു 7-8 ലക്ഷം പേര്, 10-20 ലക്ഷം പേരടങ്ങുന്ന ഒരു ജനത്തെ നയിച്ചുകൊണ്ടാണ് മോശ ഈ യാത്രയെല്ലാം നടത്തിയത്. ഈ യാത്ര നടത്തുമ്പം തന്റെ കണ്ണിന് മുമ്പിൽ തന്നെ ഒരു തലമുറ മരിക്കുകയും, നിങ്ങൾക്കറിയാം ചരിത്രത്തിലേക്കല്ല ഞാൻ കടക്കും, എന്ന് വെച്ചാൽ വിഗ്രഹാരാധികളായ ഒരു തലമുറയ്ക്കെതിരെ ദൈവത്തിന്റെ കോപം വന്നപ്പോൾ അവരെ 40 വർഷം മരുഭൂമിയിലൂടെ ചുറ്റി നടത്തി. ഈ തലമുറയില് കാലേബും യോശുവും ഒഴിച്ച് ബാക്കി ആരും ഇത്ര വയസ്സിന് മുകളിലുള്ളവരും മറ്റാരും കടക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ അവരൊക്കെ, ആ തലമുറയിലുള്ളവരൊക്കെ തന്റെ കണ്ണിന് മുമ്പിൽ തന്നെ മരിച്ചു വീഴുന്നത് മോശ കണ്ടിരിക്കും. 40 വർഷം 600,000 വരുന്ന പുരുഷന്മാർ, അല്ലെങ്കിൽ 600,000 സ്ത്രീകൾ, ഒരു 10-12 ലക്ഷം പേര് 40 വർഷം കൊണ്ട് മരിച്ചാൽ ഒരു ദിവസം എത്ര ശവസംസ്കാരം ഇസ്രായേലിൽ നടന്നിട്ടുണ്ടാവും? നിങ്ങളെ കണക്ക് അറിയാവുന്ന ആളുകളൊക്കെ വീട്ടിൽ പോയിരുന്നു, നിങ്ങൾക്ക് വേണ്ടി കണക്ക് കൂട്ടുന്നതല്ല. ഒരു ദിവസം എത്ര ശവസംസ്കാരം, മോശയ്ക്ക് എത്ര ശവസംസ്കാരത്തിൽ അറ്റൻഡ് ചെയ്യേണ്ടി വന്നിരിക്കും, എനിക്കറിയില്ല. അപ്പൊ നിങ്ങള് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ ദൈവത്തെ കുറിച്ചാണ്, പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തിനെയും സൃഷ്ടിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഫ്രം എവർലാസ്റ്റിംഗ് എവർലാസ്റ്റിംഗ്, അങ്ങനെയുള്ള വലിയവനായ ദൈവം. ദൈവം എന്ത് ചെയ്യുന്നു? മർത്യനെ പൊടിയിലേക്കും പെരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരികയും എന്നാലും ചെയ്യുന്നു. കണ്ടോ, ഇവിടെ എല്ലാം വർഷങ്ങളും മനുഷ്യായുസിന്റെ ഒന്നുമില്ലായ്മയും നിസ്സാരതയും ദൈവത്തിന്റെ വലുതയും, ദൈവം അനാദിയും ശാശ്വതവുമായിട്ടുള്ളവരാണ്. മനുഷ്യനാകട്ടെ, മനുഷ്യൻ വളരെ വേഗത്തിൽ പൊടിയിലേക്ക് ചേരുന്നു. 1,000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞ ഒരു ദിവസം പോലെയും രാത്രിയിൽ ഒരു യാമം പോലെയും ഇരിക്കും. എല്ലാ സമയവുമായിട്ട് ബന്ധപ്പെട്ട, കാലവുമായിട്ട് ബന്ധപ്പെട്ട ആ നിലയിലുള്ള ചിന്തകളാണ് അവിടെ എല്ലാം വരുന്നത്. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു, ആ തളച്ചു തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞു.
അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുക. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തെ കഴിഞ്ഞുപോയി, ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കും, നെടുവീർപ്പ് പോലെ കഴിക്കും. നാളുകൾ കടന്നു പോകുന്നതിനെ കുറിച്ചാണ് അവിടെയും. ഞങ്ങളുടെ ആയുഷ്കാലം 10-ാമത്തെ വാക്യം, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്ര, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. കണ്ടോ, അവിടെ അവിടെ ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ ഒരു അല്പനേരം നീ, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അപ്പോ ഇത് പറയുന്ന മോശ എത്ര വർഷം ജീവിച്ചിരുന്നു? മോശ 120 വർഷം ജീവിച്ചിരുന്നു. അതൊരു എക്സെപ്ഷനാണ്. എങ്കിലും മോശക്കയുടെ മുമ്പിലുള്ള ഒരു തലമുറയൊക്കെയും അവരും മരിച്ചു വീഴുന്നത് ഓരോ ശവസംസ്കാരത്തിൽ പങ്കെടുത്തപ്പോഴും മോശയ്ക്ക് മനസ്സിലായി മനുഷ്യന്റെ ആയുസ് എത്രയാണ്? 70. ഏറെ ആയാൽ 80. ഇന്ന് മെഡിക്കൽ സയൻസ് കുറച്ചുകൂടൊക്കെ മരുന്നുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളതുകൊണ്ട് 80 കഴിഞ്ഞ് ചിലപ്പോൾ 85 കഴിഞ്ഞ് വലിഞ്ഞ് 90 or 92 ഒക്കെ വന്നിരിക്കും. അങ്ങനെയൊക്കെയാണ് ഈ മനുഷ്യന്റെ ആയുസ്. അതിനെയെല്ലാം നോക്കിയിട്ട് ഇതൊരു നെടുവീർപ്പ് പോലെ, ഒരു സ്ഥലം, ഒരു നെടുവീർപ്പ് പോലെ ഞങ്ങൾ കഴിക്കുന്നു എന്ന് പറയും. ഈ 80 സംവത്സരം എന്നുള്ളത് ആ വാക്യത്തിൽ വന്നപ്പോ ഞാൻ അല്പനേരം നിന്ന് കണക്കറിഞ്ഞുകൂടെങ്കിലും ഞാനൊരു പേനയും കടലാസും എടുത്തുകൊണ്ട് കണക്ക് കൂട്ടി വരും. 80 × 365 എത്ര ദിവസമുണ്ട്? 80 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഭയങ്കര ആയുസായിരുന്നു വിചാരിക്കും. നിങ്ങൾ ചില പ്രായമായവരെ കാണുക, എത്ര ഉണ്ട് അപ്പം വയസ്സ്? 82 കഴിഞ്ഞ് നീളത്തിൽ 82 കഴിഞ്ഞ് മോനെ എന്നൊക്കെയാ പറഞ്ഞു. 82 വയസ്സ്, ഈ എത്ര വർഷം ഈ പുള്ളി ജീവിച്ചിരുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത്. പക്ഷെ 80 വയസ്സെന്ന് പറഞ്ഞാൽ എത്ര ദിവസമേ ഉള്ളൂ? നിങ്ങൾ വീട്ടിൽ പോയി കടലാസിന്റെ ഇലയും എടുത്തുനിന്ന് കണക്ക് കൂട്ടുക, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലില് അതൊന്ന് കണക്ക് കൂട്ടി നോക്കുക, 29,200 ദിവസമേ ഉള്ളൂ. 80 വർഷം, 80 വർഷം, 29,200. അതായത് 30,000 ദിവസം തികയ്ക്കില്ല. 30,000 ദിവസം, 30,000 ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഒത്തിരി ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. എന്നാൽ ഞാൻ അതിനെ ഇങ്ങനെ ചിന്തിച്ചു, 30,000 രൂപ നമ്മുടെ കയ്യിൽ ഒരു മാസം ശമ്പളമായിട്ട് കിട്ടിയിരുന്നു. 30,000 രൂപ. പക്ഷേ എത്ര വേഗം അത് തീർന്നു. ഈ 30,000 നമ്മൾ ചെലവഴിച്ചു തരും. അപ്പൊ അത്രയേ ഉള്ളൂ, ഒരു 30,000-ൽ താഴെയുള്ള ദിവസങ്ങളേ ഉള്ളൂ. ദിവസങ്ങളായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്താൽ അത്രയേ ഉള്ളൂ. വളരെ വേഗത്തിൽ അങ്ങ് തീർന്നു പോകും. ഒരു തലമുറ കഴിയുന്നു, മറ്റൊരു തലമുറ വരുന്നു. ഇതിന്റെയൊക്കെ ഇടയിൽ എന്താ അവിടെ? ഇതാ, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം, അതിന്റെ താഴെ മോശം പറയുന്നു, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിച്ചിട്ടൊക്കെ ഒന്നും ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. അങ്ങനെയാണ് നമ്മൾ ആ നാളുകളെ എണ്ണി നോക്കി. നോക്കിയപ്പോ ഇത്രയേ ഉള്ളു, വളരെ വേഗത്തിൽ തീർന്നു പോകും. നിങ്ങൾ കൊച്ചുകുട്ടികളായിട്ട് ചെറുപ്പക്കാരായിട്ടിരിക്കുന്നു, പക്ഷെ കണ്ണടച്ച് തുറക്കുന്നതിനകം ദിവസങ്ങളൊക്കെ കൊഞ്ചു ചെയ്യും. ഈ 30,000-ൽ നിന്ന് ഇപ്പൊ തന്നെ പല ദിവസങ്ങളും നിങ്ങളുടെ നഷ്ടപ്പെട്ടു. ഇനി ബാക്കി എത്ര ദിവസമുണ്ട്? 80 ഒരു ലിമിറ്റ് വെച്ചിരിക്കുന്നതെങ്കിൽ ബാക്കി ഇനി എത്രയുണ്ട്? അത്രയും ദിവസങ്ങളേ ഉള്ളൂ. നോർമലായ ഒരു മരണമാണെങ്കിൽ തന്നെ ആക്സിഡന്റുകളെ ഇവിടെ കൂട്ടിയിട്ടില്ല, പോട്ടെ. അങ്ങനെ വളരെ വേഗത്തിൽ ഈ ദിവസങ്ങൾ കഴിഞ്ഞു പോകും. മനുഷ്യനത്രയേ ഉള്ളൂ. ദൈവമോ? ദൈവം അനാദിയായും ശാശ്വതമായും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ്, ഈ കാണുന്ന പർവ്വതങ്ങൾ ഉണ്ടായതിനും ഒക്കെ മുമ്പേ ദൈവം ശാശ്വതമാനായ ദൈവമാണ്. ഈ ശാശ്വതവാസിയായ ദൈവം പെട്ടെന്ന് ജീവിച്ച് അവസാനിക്കുന്ന മനുഷ്യനോട് സത്യത്തിൽ ദൈവത്തിന് എന്ത് തോന്നുന്നു? ദൈവത്തിന് ദയയുണ്ട്, ദൈവത്തിന് കമ്പാഷനുണ്ട്. ഈ മനുഷ്യനോടുള്ള ഒരു കൂട്ടായ്മ, അവനെ നന്നാക്കി കൊണ്ടുവരണമെന്നുള്ള ഒരു ആഗ്രഹം, ആ ഒരു ആഗ്രഹത്തിന്റെ ദൈവത്തിന്റെ ഹിതത്തിന്റെ ആ കാര്യങ്ങളാണ് ബൈബിളിന്റെ ആദ്യത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ നമ്മൾ വായിക്കുന്നത്. 80 വയസ്സ് അല്ലെങ്കിൽ 30,000 ദിവസം മാത്രമുള്ള ഈ മനുഷ്യനെ എങ്ങനെയാണ് ഒരു നിത്യജീവിയാക്കുന്നത് എന്നുള്ളതായിരുന്നു ദൈവത്തിന് മുമ്പിലുള്ള പേജ്. ദൈവം നോക്കുക, ദൈവം അനാദി ശാശ്വതമാനുമാണ്, കാലത്തിനപ്പുറത്താണ്. കഴിഞ്ഞ കാല നിശ്ചയയിലും ദൈവം ഉണ്ടായിരുന്നു, ഇനി വരാൻ പോകുന്ന നിശ്ചയയിലും ദൈവമുണ്ട്. ദൈവം കാലത്തിന് അതീതനായിട്ട് ദൈവം നിൽക്കും. ആ ദൈവം ഈ മനുഷ്യനെ സ്നേഹിച്ചു. മനുഷ്യനെ സ്നേഹിച്ചപ്പോൾ ദൈവത്തിന്റെ മുമ്പിലുള്ള വെല്ലുവിളി എന്താ? ഇവന്റെ ആയുസ് 80 വർഷമേ ഉള്ളൂ, പക്ഷെ ഇവന് ഒരു നിശ്ചയത, ഇറ്റേണിറ്റി, നിശ്ചയത, നിത്യകാലം, നിത്യതയിൽ ഇവനെ ജീവനോടെ ജ്ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ നിലനിർത്താം, ഇതായിരുന്നു ദൈവത്തിന്റെ മുമ്പിലുള്ള വെല്ലുവിളി. ഞാൻ ബൈബിളിലെ ചരിത്രങ്ങളെല്ലാം പറഞ്ഞു പോകാനായിട്ട് സമയമില്ല, വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം. ഈ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാനുള്ള ശ്രമമാണ് പഴയ നിയമത്തിൽ കാണുന്നത്. പക്ഷേ പഴയ നിയമത്തിൽ അത് വേണ്ടതുപോലെ പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അതിന്റെ പൂർത്തീകരണം പുതിയ നിയമത്തിലാണ് കാണുന്നത്. എന്താ പുതിയ നിയമത്തിൽ എന്ത് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തു വന്ന് തന്നിൽ വിശ്വസിക്കുന്ന ഏവരെയും ഈ നിത്യതയുടെ അവകാശികളാക്കി തീർക്കുന്ന ഒരു കാര്യം കൊണ്ടുവന്നു. അതാണ് ദിവ്യ ജനനം. അതിനാണ് ദിവ്യ ജനനം എന്ന് പറയുന്നത്. അല്ലെ പുതിയ ജനനം, അല്ലെങ്കിൽ ബോൺ അഗൈൻ, വീണ്ടും ജനനം എന്ന് പറയുന്നു. നിങ്ങളുടെ ടീമില് നിങ്ങൾ ഇവിടെ രണ്ടര ദിവസം ചർച്ച ചെയ്ത ഈ ടീമിൽ നോക്കുക. ആ ടീമില് ഒന്ന് യോഹന്നാൻ നമ്മളെ വായിക്കുന്ന ആ വാക്യത്തിലേക്ക് വരുമ്പോൾ, അഞ്ചിന്റെ നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും പറഞ്ഞു തുടങ്ങുന്നത് എന്തിനെ കുറിച്ചാണ്? ഒരു ജനനത്തെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. അഞ്ചിന്റെ നാലാമത്തെ വാക്യം വായിക്കാമോ? ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ഓക്കേ, നമ്മൾ അവിടെ നോക്കുമ്പോ ആദ്യം ഒരു ജനനമുണ്ട്. ആ ജനനത്തെ തുടർന്ന് എന്തുണ്ട്? ആ ജനനത്തെ തുടർന്ന് ഈ ജീവിക്കുന്ന കാലഘട്ടത്തെ, നമ്മൾ ആയിരിക്കുന്ന ലോകത്തെ നമ്മൾ ജയിക്കുകയും വേണം. ഈ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം തുടക്കത്തിൽ ഒരു ജനനമുണ്ട്, ദിവ്യ ജനനമുണ്ട്. ഈ ജനനം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ പുതുജനനത്തെ കുറിച്ചുള്ള ഉറപ്പുണ്ട്? രക്ഷയെ കുറിച്ച്, അല്ലെങ്കിൽ മാനസാന്തരം, രക്ഷ, വീണ്ടും ജനനം, ഏത് പേരിട്ട് വിളിച്ചാലും ദൈവവുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട ആ സമയം, അതാണ് ജനനം, ദൈവത്തിൽ നിന്നുള്ള ജനനം. ആ ജനനത്തെ കുറിച്ചുള്ള ഒരുറപ്പ് നമുക്കുണ്ടാവും. രക്ഷിക്കപ്പെട്ടു, പക്ഷെ രക്ഷയുടെ ഒരു നിർണയം, രക്ഷാനിർണയം എന്ന് സുശേഷവിഹിത സഭകൾ പറഞ്ഞു. രക്ഷാനിർണയം, രക്ഷയെക്കുറിച്ചൊരു ഉറപ്പ് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് എത്ര പേർക്കുണ്ട്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ജനിക്കൂ, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം. എങ്ങനെയാ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത്? എങ്ങനെയാ നമ്മൾ നോക്കുക, യോഹന്നാന്റെ സുവിശേഷം മൂന്നാമധ്യായം പതിനാറാമത്തെ വാക്യമാണ് വളരെ പ്രശസ്തമായ ദൈവത്തിൽ നിന്നുള്ള ജനനത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്യം, എല്ലാവർക്കും അറിയാവുന്ന വാക്യം. 3:16, അവിടെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ്, അതുണ്ട്. അത് ലഭിക്കത്തക്കവണ്ണം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ പ്രേരിപ്പിച്ചു എന്നാണ് അവിടെ പറയുന്നത്. കണ്ടോ, നമ്മൾ പറഞ്ഞു ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? ഈ മനുഷ്യനോട് സ്നേഹമാണ്. പക്ഷെ അവന് 70 or 80 വയസ്സേ ഉള്ളൂ. അവനെ ഒരു നിത്യതയ്ക്ക് അവകാശിയാക്കണം, ഒരു ഇറ്റേണൽ ലൈഫിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ തന്നെ ജീവനിൽ അവനെ പങ്കാളിയാക്കണം. ആ പങ്കാളിത്തത്തിലേക്ക് കടക്കുന്ന ആ കാര്യമാണ് തന്റെ പുത്രനായ, ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന നിമിഷം. അതാണ് ദിവ്യ ജനനത്തിന്റെ, ദൈവത്തിൽ നിന്നുള്ള ജനനത്തിന്റെ തുടക്കം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു ജനനമുണ്ട് എന്ന് ഉണ്ട് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടല്ലോ, ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അങ്ങനെ ജനിച്ചാൽ മാത്രം പോരാ, ജനിച്ചാൽ മാത്രം പോരാ, നമ്മള് മുന്നോട്ട് വരുമ്പോ ഒന്ന് യോഹന്നാനിൽ നമ്മൾ വേറൊരു വാക്യം കാണുന്നുണ്ട്. ഒന്ന് യോഹന്നാനിൽ ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ഏകജാതനായ പുത്രൻ, ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ കർത്താവായ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ജനിക്കുന്നത്. എന്നാൽ അങ്ങനെ ജനിക്കുന്ന ഒരു ഘട്ടത്തിൽ മാത്രം പോരാ യേശുവിന്, യേശുവിനെ പിന്നെ എപ്പോഴും വേണം. ഇതാ ഒന്ന് യോഹന്നാൻ 4-ാം അധ്യായത്തില് നമ്മള് മറ്റൊരു വാക്യം കാണുന്നു, 4:9 യോഹന്നാൻ 3:16 എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വാക്യമാണ് 1 യോഹന്നാൻ 4:9. അതെന്താ? 4:9, 1 യോഹന്നാൻ 4:9, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ, കണ്ടോ 3:16 നമ്മൾ വായിച്ചു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക. വിശ്വസിക്കുന്നിടത്താണ് ജനനം നടക്കുന്നത്. എന്നാൽ ജനനത്തിന്റെ ആ സമയത്ത് തന്റെ ഏകജാതനായ പുത്രന്റെ കാൽവറി ക്രൂശിലെ മരണം വേണം, അത് ആവശ്യമാണ്. പുത്രനെ അവിടെ വേണം. എന്നാൽ പുത്രനെ അവിടെ മാത്രം പോരാ, മറ്റൊരു കാര്യത്തിനും വേണം എന്ന് പറയുന്നതാണ് 4:9. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. നമ്മള് ഈ പുത്രനിലൂടെ നമ്മൾ ജീവൻ നേടണം. ജീവൻ നേടിയാൽ മാത്രം പോരെന്ന് ഇവിടെ പറയുന്നു. നമ്മൾ ആ പുത്രനിലൂടെ ജീവിക്കുകയും വേണം. അതിനുവേണ്ടിയാണ് തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. നേരത്തെ യോഹന്നാൻ 3:16 പറഞ്ഞു, തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് നാം അവനിൽ വിശ്വസിച്ച് ഒരു ജനനം ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ്. എന്നാൽ പുത്രനെ അയച്ചത് അതിനുവേണ്ടി മാത്രമല്ല, ആ ജനനത്തെ തുടർന്ന് നമ്മൾ മുന്നോട്ട് ജീവിക്കാനും അതിനുവേണ്ടിയൂടെയാണ് തന്റെ ഏകജാതനായ പുത്രനെ ഇവിടെ അയച്ചത് എന്ന ഈ വാക്യം 1 യോഹന്നാൻ 4:9 പറയുന്നു. നാം അവനിൽ നിന്ന് ജീവൻ പ്രാപിക്കണം. ജീവൻ പ്രാപിച്ചാൽ മാത്രം പോരാ, ആ ജീവനിൽ തുടരണം. അവന്റെ ജീവനിൽ തുടരണം. അവനാൽ ജീവിക്കേണ്ടതിന് അതിലൂടെയാണ് പിതാവ് തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. പ്രിയപ്പെട്ടവരെ, അത് വേണ്ടേ? നമ്മുടെ തീമിന് നമ്മൾ കണ്ടു, ജനിച്ചാൽ മാത്രം പോരാ, ജനിച്ചിരിക്കുന്നു, പിന്നെ ലോകത്തെ ജയിച്ച് ജീവിക്കുകയും വേണം. ലോകത്തെ ജയിച്ച് ജീവിക്കാനും തന്റെ പുത്രനായ യേശുവിലുള്ള വിശ്വാസം ആവശ്യമാണ്. കണ്ടോ, ആ ദിവ്യ ജനനത്തിന് തന്റെ പുത്രനിലുള്ള വിശ്വാസം വേണമായിരുന്നു. തുടർന്നുള്ള മുന്നോട്ടുള്ള ജീവിതത്തിനും തന്റെ പുത്രനെ നമുക്ക് വേണം. ആ പുത്രനിലുള്ള വിശ്വാസമാണ് നമ്മളെ നടത്തുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് കേവലം നമ്മൾ രക്ഷിക്കപ്പെടാൻ മാത്രമല്ല, രക്ഷിക്കപ്പെട്ടതിന് ശേഷം മുന്നോട്ട് ലോകത്തെ ജയിച്ച് ഒരു ജീവിതം ജീവിക്കാനും തന്റെ പുത്രനെ ആണ് ദൈവം തന്നിരിക്കുന്നത്. ഇന്നലെ നമ്മൾ സാഹിബ് പ്രസംഗിച്ചത് നിങ്ങളെ കേട്ടല്ലേ. നമുക്ക് ഇന്ന് ഈ ലോകത്ത് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് ഒരു ജനനം ലഭിച്ചു, അത് മാത്രം പോരാ, യേശുവിനെ നമ്മൾ മാതൃകയായിട്ടും കാണണം. യേശു നമ്മുടെ മുന്നോടിയും മാതൃകയുമാണ്. യേശുവിന്റെ ജീവിതത്തെ നമ്മൾ കണ്ടോണ്ട് വേണം നമ്മൾ എന്താ ഇവിടെ ഇതാ ലിവ്ത്രൂഹിം, അവനാൽ ജീവിക്കേണ്ടത്. പാപത്തെ ജയിക്കുന്ന ഒരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ലോകത്തെ ജയിക്കുന്ന ഒരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ജീവിതത്തിന് ആര് നമുക്ക് തുണ നിൽക്കുമെന്നാ പറഞ്ഞത്? ഈ യേശു, അവന്റെ പുത്രൻ. അവനാൽ നാം ഈ ലോകത്തിൽ ലിവ്ത്രൂഹിം, അവനിലൂടെ നമ്മൾ ജീവിക്കും. അപ്പൊ യേശുവിനെ നമുക്ക് വേണം. ഈ ജീവിതത്തിൽ യേശുവിനെ വേണം. യേശു നമ്മുടെ മാതൃകയാണ്. യേശു പാപത്തിൽ വീഴാതെ ഒരു നിമിഷ നേരത്തേക്ക് പോലും പാപത്തിൽ വീഴാതെ ജീവിച്ചു എന്ന് യേശു പറയുന്നു. നമുക്കും അങ്ങനെ ഒരു ജീവിതം ജീവിക്കാമെന്ന് പറയുന്നു. ആ ജീവിതത്തിന് നമുക്ക് മാതൃകയായിട്ട് ആരുണ്ട്? തന്റെ പുത്രനെ തന്നു. ആ പുത്രനിലൂടെ നമുക്ക് അങ്ങനെ ജീവിക്കാം. നിങ്ങളെ മുന്നോട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പാപത്തിൽ വീഴാതെ ജീവിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഘടകം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മളൊരു പ്രലോഭനം ഉണ്ടാകുന്ന ഒരു രംഗത്ത് കർത്താവിലേക്ക് നോക്കുക. വിശ്വാസത്തിന്റെ നായകനും വിശ്വാസത്തിന്റെ നായകനും ഓതർ ആൻഡ് ഫിനിഷർ ഓഫ് യുവർ ഫെയ്ത്ത്. വിശ്വാസത്തിലാണ് അതെല്ലാം ഊന്നുന്നത്. നമുക്കതെല്ലാം വിശദീകരിക്കാനായിട്ട് സമയമില്ല. ഒരു പ്രലോഭനത്തിന്റെ സമയത്ത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുക. യേശുവിന്റെ ആ മാതൃകയെ കാണുക. യേശു ഈ സമയത്ത് എങ്ങനെയായിരുന്നു, എങ്ങനെയാ താൻ പെരുമാറിയത്? നമ്മളത് ചിന്തിച്ചാൽ പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് ചെയ്യും? തന്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത് നമുക്കത് കാണിച്ചു തരും. എങ്ങനെയൊക്കെയാ യേശു പെരുമാറിയെന്നുള്ളതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ഇവിടെ ഇല്ല, നമ്മുടെ ഈ സുവിശേഷങ്ങളിലില്ല. എന്നാൽ അവനെ കുറിച്ചുള്ള സൂചന നമുക്ക് തന്നിട്ടുണ്ട്. യേശു എങ്ങനെയാണ് ഒരിക്കൽ പോലും പിതാവിന്റെ ഹിതത്തിൽ നിന്ന് തെറ്റി ജീവിച്ചിട്ടില്ല. പിതാവ് ദൈവത്തിൽ നിന്ന് വിരുദ്ധമായിട്ട് ജീവിച്ചിട്ടില്ല. ഒരു ദേവദാസൻ പറഞ്ഞിട്ടുള്ള ഒരു ഒരു സംഭവം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. താനിരിക്കെ പറഞ്ഞു, നിങ്ങള് നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുക, ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുക, അമ്മ അടുക്കളയിൽ എന്തോ ചെയ്തോണ്ടിരിക്കുക, അമ്മ അടുക്കളയിൽ 100 കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുക. ഈ ലോകത്തെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ അമ്മയ്ക്കുണ്ട്. അമ്മ അതെല്ലാം ചെയ്തു തീർത്തോണ്ടിരുന്നപ്പോ എന്താ പറ്റി? അടുക്കളയിൽ വെള്ളം തീർന്നു, അടുക്കളയിൽ വെള്ളം തീർന്നു, വെള്ളം തീർന്നു. പക്ഷെ വീടിന്റെ അവിടെ കിണറില്ല, പൈപ്പില്ല. അടുത്ത് ഒരു ഒരു ഫർലോങ് പോയി വേണം പൊതു ടാപ്പിൽ നിന്നോ പൊതു കിണറ്റിൽ നിന്നോ വെള്ളം കൊണ്ടുവരാൻ. അമ്മയ്ക്ക് ഇതെല്ലാം ഇട്ടേക്ക് പോകാനൊക്കെ ഓക്കെയല്ല. അമ്മ നോക്കുമ്പോ മൂത്ത മോനെ അവിടെ നിന്ന് കളിക്കും, മോനെ പോയി ഒരു 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 കുടം വെള്ളം കൊണ്ടുപോവാ എന്ന് അമ്മ പറഞ്ഞു. അപ്പോ ആ മോനെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന ഒരു മകനാണെങ്കിൽ അവൻ എന്തോ വേണം. അമ്മയെ അനുസരിക്കണം. അമ്മയെന്ന് പറയുന്നത് അവന്റെ മുകളിലുള്ള ഒരു അധികാരം, അമ്മയെ അനുസരിക്കണം. ഉടനെ തന്നെ അവനെ അവന്റെ സ്വാഭാവിക താല്പര്യം എന്താ? കളി തുടരാന്, കളി തുടരാന് അല്ലെ? ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ചെറുപ്പക്കാര് ഇവിടെ ഇരിക്കുന്നവര് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുന്ന അതിന്റെ ആ ക്ലൈമാക്സ് രംഗം ഇപ്പൊ സെഞ്ചുറി കടക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേ അമ്മ വിളിക്കുന്നു, വെള്ളം കൊണ്ടോ, വെള്ളമാണോ പ്രധാന കാര്യം. നമുക്ക് സ്വാഭാവികമായിട്ട് വെള്ളം കൊണ്ടുവരാൻ കളി നിർത്തിയിട്ട് പോകാൻ താല്പര്യമില്ല. പക്ഷേ ഈ മകൻ പിതാവിനെ അനുസരിക്കണമല്ലോ, പിതാവിന്റെ ഹിതം ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് കളി നിർത്തിയിട്ട് പോയി വെള്ളം കൊണ്ടുവന്നു എന്നാണ് ഈ ദൈവദാസൻ പറയുന്ന ഒരു ഭാവന. എന്നിട്ട് ഈ മകനാരാ? യേശുവിനെ കുറിച്ചാണ് തന്റെ ഭാവന. അതായത് യേശുവിന്റെ അമ്മ മറിയ ജോസഫ് നേരത്തെ തന്നെ മരിച്ചുപോയി എന്നാണ് പാരമ്പര്യം പറയുന്നത്. അപ്പം യേശുവാണ് മൂത്ത മകൻ, ഇളയ മക്കളുണ്ട്. അമ്മ മറിയ ഈ മിഡിൽ ഈസ്റ്റിലെ നമ്മുടേത് പോലുള്ള ഒരു സ്ഥലമാണ്. ആ വീട്ടിലെ അത്യാവശ്യ പല കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ വെള്ളം തീർന്നെങ്കിൽ മൂത്ത മോനോടല്ലാതെ ആരോട് പറയും? മൂത്ത മോൻ പക്ഷേ കളിക്കുക, കളിക്കുന്ന സമയത്ത് മോന് സ്വാഭാവികമായിട്ട് കളി നിർത്തി പോകാൻ താല്പര്യമില്ല. പക്ഷെ മകനെന്ത് ചെയ്ത് കാണും? അവന് കുടം വാങ്ങിച്ചുകൊണ്ട് പോയി വെള്ളം കൊണ്ടുവന്ന് കൊടുത്തിട്ടായിരിക്കും കളി ബാക്കി തുടരുക. അങ്ങനെ ബൈബിളിൽ എവിടാ പറഞ്ഞേക്കുന്നത്? പക്ഷേ ശേഷം 13 ഇല്ല, അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കത് ഊഹിക്കാം അല്ലേ? ഊഹിക്കാം. അപ്പോ 30 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ജീവിതത്തിൽ ഇങ്ങനെയുള്ള എത്ര എത്ര സന്ദർഭങ്ങൾ ഉണ്ടാവും. നമ്മൾ യേശുവിന്റെ ജീവിതത്തെ നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലും സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പം നമുക്ക് പെട്ടെന്ന് യേശുവിനെ ധ്യാനിക്കുമ്പം പരിശുദ്ധാത്മാവ് തന്റെ ജീവിതത്തിൽ നിന്ന്, യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത് ഈ രംഗത്ത് ചെയ്യും. പിതാവ് പറയുന്ന അനുസരിക്കാൻ വേണ്ടത്, അല്ലെങ്കിൽ മാതാവ് പറയുന്ന അനുസരിക്കാൻ വേണ്ടത്, സ്വാഭാവികമായിട്ട് നിനക്ക് ഇഷ്ടമില്ല എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത ഒരു യേശുവാണ് നിന്റെ മാതൃക. അതുകൊണ്ട് നീ അത് ചെയ്യുക എന്ന് പരിശുദ്ധാത്മാവ് ഉള്ളിൽ ബോധ്യം തരും. അപ്പൊ നോക്ക്, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ, ഈ ലോകത്തെ ജയിച്ച് ജീവിക്കുന്ന ജീവിതത്തിൽ നമുക്ക് യേശുവാണ് തന്റെ ഏകജാതനായ പുത്രന്, നാം അവനായി ജീവിക്കേണ്ടതിന് ദൈവം തന്നിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അപ്പൊ യേശുവിന്റെ മാതൃ രണ്ടാമത് ഒരു ഉദവിയുടെ രണ്ടാമതൊരു സഹായം കൂടെ ഈ ലോകത്തെ ജയിച്ച് ജീവിക്കാനായിട്ട് തന്നിട്ടുണ്ട്. അതെന്താ? അതും ഇന്നലെ സാക്ഷിയോട് പറഞ്ഞു. അതെന്താണ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് അതിനു മുമ്പ് പഴയ നിയമത്തിലെ ആളുകളുടെ മേൽ വരികയേ ഉള്ളായിരുന്നു. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിച്ച് നമ്മളെ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ദൈവേക്ഷം ചെയ്യാനായിട്ട് ശക്തിപ്പെടുത്തും. അപ്പോസ്തല പ്രവൃത്തി 1:8 വാക്യത്തിൽ എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. എന്തിനാ ശക്തി വേണ്ടത്? ദൈവേക്ഷം ചെയ്യാനാ ശക്തി വേണ്ടത്? സ്വന്തം ഇഷ്ടത്തോട് നോ പറയാനാണ് ശക്തി വേണ്ടത്? മുമ്പേ നമ്മൾ പറഞ്ഞ ആ ഭാവന വീണ്ടും നമ്മളൊന്ന് ചിന്തിച്ചാലോ? ചിന്തിച്ചാൽ അവിടെ ആ കളി ഒന്ന് നിർത്തിയിട്ട് അമ്മ പറയുന്നത് പോയി ചെയ്യാനാണ് നമുക്ക് ശക്തി വേണ്ടത്. ഓ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് അപ്പൊ നമുക്ക് ദൈവകൽപ്പന അനുസരിക്കാനായിട്ടുള്ള ശക്തി ആവശ്യമാണ്. ആ ശക്തി ആര് തരും? പരിശുദ്ധാത്മാവ് തരും. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. പ്രിയ കുഞ്ഞുങ്ങൾ, നിങ്ങള് ഇന്ന് ഈ ക്യാമ്പ് ചില സമയം കൂടെ കഴിയുമ്പോൾ അവസാനിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ എന്താ എന്ത് സന്ദേശമാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? നിങ്ങൾ ഓർക്കുക, നിങ്ങളെ നിങ്ങൾക്കൊരു ജനനമുണ്ടായി. പക്ഷെ ആ ജനനം കൊണ്ട് മാത്രം പോരാ, ലോകത്തെ ജയിച്ച് ജീവിക്കണം. ലോകത്തെ ജയിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞേച്ച് അതിനുള്ള സഹായം തരാതല്ല ദൈവം നമ്മളോട് പറഞ്ഞേക്കുന്നത്. ലോകത്തെ ജയിച്ച് ജീവിക്കണം, സഹായമുണ്ട്. എത്ര സഹായമുണ്ട്? രണ്ട് സഹായമുണ്ട്. ഒന്ന്, യേശുവിന്റെ ജീവിത മാതൃക നമുക്കും തന്റെ പുത്രനാൽ നാം ജീവിക്കും. രണ്ട്, അതിന് നമ്മളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോ, രക്ഷിക്കപ്പെടുമ്പോ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറമുള്ള ഒരു ജീവിതം മുന്നോട്ട് ജീവിച്ചാലേ നമുക്ക് ഈ ലോകത്തിൽ വിജയകരമായിട്ട് ജീവിക്കാനായിട്ട് കഴിയും. നിങ്ങൾ എത്ര പേർക്ക് അതിനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്? അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവും ആ നിലയിലുള്ള ഒരു ശാക്തീകരണവും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? അത് പ്രാർത്ഥിച്ചാൽ തരും എന്ന് കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ യേശു കർത്താവ് പറഞ്ഞ ആ വാക്യം കൂടെ നമുക്ക് വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. 7-ാം അധ്യായത്തിൽ ഇതിന്റെ 7-ാമത്തെ വാക്യം മുതൽ, മത്തായി 7:7, യാചിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏകനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ലുകൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. ഇവിടെ കണ്ടോ, ചോദിക്കുന്നവർക്ക് നന്മ കൊടുക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതേ കാര്യം തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പം അവിടെ നമ്മൾ കാണുന്നത് 11:13 നോക്കുക. അവിടെ നമ്മൾ കാണുന്നു, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ ചേലിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. നേരത്തെ മത്തായി പറഞ്ഞു നന്മ എത്രയധികം കൊടുക്കും, ഇവിടെ പറയുന്നു നന്മ എന്നുള്ള ഭാഗം മാറ്റിയിട്ട് പറയുന്നു പരിശുദ്ധാത്മാവ് എന്നൊരു വാക്ക് പകരം വെക്കുന്നു. അപ്പം ആത്യന്തികമായിട്ടുള്ള ഏറ്റവും വലിയ നന്മ എന്താ? പരിശുദ്ധാത്മാവാണ് ആത്യന്തികമായിട്ടുള്ള ഏറ്റവും വലിയ നന്മ. ആ നന്മ നമ്മൾ ചോദിച്ചാൽ കർത്താവ് നിഷേധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അതിനായിട്ട് ഒരു ആഗ്രഹവും താല്പര്യവും പ്രാർത്ഥനയും ഉണ്ടാവും. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ദോഷികളായ പിതാക്കന്മാർ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നന്മയെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ എത്രയധികമായിട്ട് നമുക്ക് സമിതിയിൽ എഴുതി നോക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്നേഹിതങ്ങളെ, നമ്മൾ നമ്മുടെ കോൺഫറൻസ് ഏറെക്കുറെ അവസാനിക്കുന്ന ഒരു രംഗത്തേക്കാണ് നമ്മൾ വരുന്നത്. ടെസ്റ്റിമണിയുടെ സമയം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാലും നമ്മുടെ ഈ കോൺഫറൻസ് ഏറെക്കുറെ അവസാനിക്കുന്ന ഒരു രംഗത്തേക്ക് നമ്മൾ വരുമ്പോ നമ്മൾ എന്താ, 2.5 ദിവസം നമ്മൾ ഒരു ടീമിന് ചുറ്റാകെയായിരുന്നു. അതൊരു ജനനത്തെ കുറിച്ച് പറഞ്ഞു. ആ ജനനത്തെ കുറിച്ചുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ഓക്കെ, ആ ഉറപ്പുണ്ട്. എന്നാൽ മുന്നോട്ടും നമുക്ക് ജീവിക്കണമല്ലോ. മുന്നോട്ട് ജീവിക്കാൻ കഴിയുന്നത് എങ്ങനെയാ? മുന്നോട്ട് ജീവിക്കാനും ദൈവം നമ്മളെ അനാഥരായി വിട്ടിട്ടില്ല. നമുക്ക് 2 സഹായങ്ങളുണ്ട്. തന്റെ പുത്രനാൽ നാം ജീവിക്കേണ്ടത്. ഓ, ഒന്ന് യോഹന്നാനിൽ നമ്മൾ വായിച്ച ആ വാക്യം 4:9, തന്റെ പുത്രനാൽ ജീവിക്കും, തന്റെ പുത്രന്റെ മാതൃക. ലോകത്തെ ജയിച്ച് ദൈവഹിതം ചെയ്ത് ദൈവഹിതം ചെയ്ത് ജീവിപ്പാൻ യേശുവിന്റെ മാതൃക എടുത്ത്. വിശ്വാസത്തിന്റെ നായകനാണവൻ, പൂർത്തി വരുത്തുന്നവനാണ്. ഓരോ രംഗത്ത് എങ്ങനെയാ പെരുമാറേണ്ടത്? ഒരു നിമിഷം പലപ്പോഴും പ്രലോഭനങ്ങൾ വളരെ ശക്തമായിട്ട് വരുമ്പോൾ അതിന്റെ മുമ്പാകെ ഒരു നിമിഷം മൗനമായിട്ട് നിൽക്കുക. നിന്നിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിലേക്ക് ഉയർത്തുക. എന്നിട്ട് ചോദിക്കുക, കർത്താവ് നീ ഈ സമയത്ത് എന്താ ചെയ്തത്? വാട്ട് വുഡ് ജീസസ് ഡൂ എന്നുള്ള ഒരു ചോദ്യം. യേശു ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ഇവിടെ ചെയ്യുമായിരുന്നു? യേശു എന്തായിരുന്നു ചെയ്യുമായിരുന്നു? നമ്മൾ ഒരു നിമിഷം ചോദിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്കത് പ്രകാശിപ്പിച്ചു തരും. ഈ സമയത്ത് യേശു വായ അടച്ച് മൗനമായിട്ട് നിന്നു, അല്ലെങ്കിൽ യേശു ഈ സമയത്ത് ഇന്നതുപോലെ പെരുമാറും, ഈ സമയത്ത് തന്റെ സ്വാഭാവിക ആഗ്രഹങ്ങളോട് ഇല്ലോ എന്ന് പറഞ്ഞു ദൈവേഷ്ടം ചെയ്യാനായിട്ട് പ്രവർത്തിക്കായിട്ട് താൻ ഇറങ്ങി പുറപ്പെട്ടു. ഈ കാര്യങ്ങളൊക്കെ യേശുവിന്റെ ജീവിത മാതൃകയിൽ നിന്ന് പരിശുദ്ധാത്മാവ് എടുത്ത് നമ്മളെ കാണിച്ചു. രണ്ടാമത്തെ ഉദവി പരിശുദ്ധാത്മാവ് കേവലം കാണിക്കുക മാത്രമല്ല, പരിശുദ്ധാത്മാവ് അതിനുള്ള ശക്തിയും നൽകി. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാണ്. സാക്ഷ്യം പറയാനോ അല്ലെങ്കിൽ പ്രസംഗിക്കാനോ മാത്രമല്ല ശക്തി, സാക്ഷികളാകുക എന്ന് വെച്ചാൽ ജീവിതം കൊണ്ട് നമ്മുടെ ലൈഫ് കൊണ്ട് നമുക്ക് സാക്ഷികളാകുക. അതിന് നമ്മൾ എത്രയോ അശക്തരാണ്. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് നമ്മൾ എന്തെല്ലാം തീരുമാനിച്ചാൽ എനിക്ക് എന്റെ ജീവിതം നിന്റെ ഒരു സാക്ഷ്യമായി തീരണം, യേശു ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കണം, എന്റെ കൂട്ടുകാരുടെ പക്ഷത്തിൽ എന്റെ കോളേജിൽ എനിക്ക് യേശുവിനെ പോലെ പെരുമാറണം എന്നൊക്കെ നമ്മൾ എത്രയെല്ലാം ചിന്തിച്ചു പോയാലും തീരുമാനമെടുത്തു പോയാലും പ്രലോഭനങ്ങളുടെ പക്ഷത്തിൽ നമ്മൾ ഒട്ടും കഴിവില്ലാത്തവരാണ്, ശക്തിയില്ലാത്തവരാണ് എന്ന് നമ്മൾ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തി പലവട്ടം കണ്ടെത്തി നമുക്ക് നമ്മുടെ ശക്തിയിലുള്ള വിശ്വാസം പൂർണ്ണമായിട്ട് ഇല്ലാതാകുമ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ നമ്മൾ ചോദിക്കുമ്പോൾ കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി നൽകും. പിന്നീട് അത്തരം രംഗങ്ങൾ വരുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ വിജയകരമായ ഒരു ജീവിതത്തിനായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എത്ര ആവശ്യമുള്ളതാണ് ദൈവത്തിന് അത് അറിയാം. നമുക്കത് ആവശ്യമാണെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തന്നെ മത്തായി സുവിശേഷം 7:7 ലൂക്കോസിൽ നമ്മൾ വായിച്ച ആ ഭാഗത്തിൽ കർത്താവ് രണ്ടു വട്ടം അവിടെ ഏറ്റവും കുറഞ്ഞത് നമ്മൾ രണ്ടു ഭാഗങ്ങൾ നമ്മൾ എടുത്ത് ചിന്തിച്ചല്ലോ. നിങ്ങൾ ചോദിച്ചാൽ മുട്ടിയാൽ ആവശ്യപ്പെട്ടാൽ പരിശുദ്ധാത്മാവിനെ തരാം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ തരാം. കുഞ്ഞുങ്ങളെ നമുക്ക് ആ ശക്തിയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായി തൊക്കുകയില്ല. നിങ്ങൾ അത് കണ്ടെത്തിയിട്ടുണ്ട്. സത്യസന്ധരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിരന്തരം കണ്ടെത്തും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിനായിട്ടുള്ള ഒരു വാഞ്ചയും ഒരു നിലവിളിയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ ജീവിത മാതൃക പോലെ രണ്ടാമത്തെ സഹായമാണ് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒന്നിച്ച് നമ്മൾ നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും തങ്ങളെ തന്നെ സമർപ്പിച്ച പ്രാർത്ഥിക്കാത്ത കർത്താവേ എനിക്കൊരു ജനനം നീ തന്നതിനായിട്ട് സ്തോത്രം. ദൈവത്തിൽ നിന്നുള്ള ഒരു ജനനം തന്നു, അതിനായിട്ട് ഏകജാതനായ പുത്രനെ തന്നു. പക്ഷെ ഏകജാതനായ പുത്രന്റെ പ്രസക്തി അവിടെ അവസാനിക്കുന്നില്ലല്ലോ. ഈ ജീവിതം വിജയകരമായിട്ട് ജീവിക്കാനും ആ പുത്രന്റെ മാതൃകയിലേക്ക് പോകും. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ആ പുത്രനെ പോലെ ജീവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തുമല്ലോ. പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് എനിക്ക് വേണം, എന്നെ സഹായിക്കണേ എന്ന് പറയുക, പ്രാർത്ഥിക്കുക. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത്തരമായി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൽ ശക്തിയാലേയും നിറയ്ക്കണ നാഥ ശക്തരായി തീരാ, ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ തീയനെ, ആത്മ ചൈതന്യം എന്നിൽ പകരുക പരനെ, ജയത്തോടെ ജീവിതം കരയിൽ ഞാൻ ചെയ്യുക, ജയത്തോടെ ജീവിതം കരയിൽ ഞാൻ ചെയ്യുക. ലോകത്തെ ജയിക്കുന്ന ഒരു ജീവിതം. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗപിതാവേ, കർത്താവേ, ഞങ്ങള് കർത്താവേ പ്രിയ, ഞങ്ങളുടെ പ്രിയ സഹോദരൻ മാത്യു ഞങ്ങളുടെ മുമ്പിൽ വെച്ച് പോയ ആ മാതൃകയെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. ഞങ്ങളുടെ മുമ്പിൽ ചുരുക്ക നാളുകളേ ഉള്ളൂ എന്ന് ഞങ്ങൾ കണ്ടു. ആ നാളുകൾ കർത്താവേ നിന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കണം. അതിനായിട്ട് ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് തന്നെ ഒരു ജനനം തന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, യേശുവിനെ ഞങ്ങൾക്ക് മാതൃകയായിട്ട് തന്നു. പരിശുദ്ധാത്മാവിന്റെ സഹായവും ഞങ്ങൾക്ക് ലഭ്യമാണ് എന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചു. കർത്താവേ, ഞങ്ങൾ പാടിയതുപോലെ ജയകരമായ ഒരു ജീവിതം ഈ കരയിൽ ഞങ്ങൾക്ക് ചെയ്യുവാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങൾക്ക് വേണം. ദൈവം അവിടുത്തെ സന്നിധിയിൽ നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങളെ അവിടുന്ന് തൃക്കൻ പാർക്കണമേ കർത്താവ്. അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ അവിടുന്ന് മാനിക്കണേ കർത്താവ്. ദൈവമേ, മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ പുതിയ വർഷത്തിൽ അവരെ അങ്ങനെ പ്രസാദിപ്പിച്ച് ജീവിക്കാനുള്ള വലിയ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാകും എന്ന വാഗ്ദാന പ്രകാരം അവരുടെ കോളേജുകളിലെ സ്കൂളുകളില് അവരുടെ സാക്ഷികളായിട്ട് കേൾപ്പാൻ അവരെ എത്തിപ്പിക്കണേ, അവരെ ബലപ്പെടുത്തണേ, അവരെ സഹായിക്കണേ കർത്താവേ. അടിയങ്ങളെയും അവിടുന്ന് സഹായിക്കണേ കർത്താവേ. ഈ മീറ്റിംഗിന് എത്രത്തോളം അവിടുന്ന് കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം. ഇതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങളെ നന്ദി പറയും. അവരെയൊന്നും അവിടുന്ന് അനുഗ്രഹിക്കാത്ത, ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കാത്ത സകലമായ മഹത്വം ഞങ്ങൾ അവിടത്തേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദാസാനങ്ങളിലിരിക്കാം.